ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് വോട്ടർ പട്ടികയുടെ രണ്ടാം ഘട്ട തീവ്ര പരിഷ്കരണത്തിന് തുടക്കമായി. തീവ്ര പരിഷ്കരണം കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ. ഛഠ് പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻത തീവ്ര ചുഴലിക്കാറ്റായി മാറി. ആന്ധ്രാപ്രദേശ് തീരത്ത് കനത്ത മഴയും ശക്തമായ കാറ്റും. കേരളത്തിൽ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐടി മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. തിരുവനന്തപുരം ജില്ലയ്ക്ക് സ്വർണക്കപ്പ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും മലപ്പുറം FC ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്ത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 12 ഇടങ്ങളിൽ രണ്ടാംഘട്ട പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടിക കൂടുതൽ സുതാര്യവും പിശകില്ലാത്തതുമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ഇന്നലെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പേരുചേർക്കൽ പ്രക്രിയ നവംബർ 4 ആരംഭിക്കും. ഡിസംബർ 9 കരട് പട്ടികയും ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടികയും പ്രസിദ്ധീകരിക്കുമെന്നും ശ്രീ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇന്ന് പ്രത്യേക യോഗങ്ങൾ നടക്കും. ജില്ലാ കളക്ടർമാരുടെ യോഗവും ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ വീഡിയോ കോൺഫറൻസും ഇന്ന് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. അതേസമയം അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം 4:11 നടക്കും. ഉച്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ഛഠ് പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭക്തർ സൂര്യദേവന് പ്രഭാതപൂജ അർപ്പിച്ചതോടെ ഈ വർഷത്തെ ഛഠ് പൂജയ്ക്ക് ഇന്ന് സമാപനമായി. 4 ദിവസത്തെ ഉത്സവ ആചാരങ്ങൾ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യത്തിന്റെ നേർക്കാഴ്ചയായി മാറിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബീഹാറിലെ ഗംഗ, ഗാണ്ഡക്, കോസി എന്നിവയുൾപ്പെടെയുള്ള നദീതീരങ്ങളിൽ നടന്ന സമാപന ചടങ്ങുകളിൽ 10,00,000 ഭക്തർ പങ്കെടുത്തു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 8th അന്താരാഷ്ട്ര സോളാർ അലയൻസ് അസംബ്ലിയിൽ മുഖ്യ പ്രഭാഷണം നടത്തി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും പങ്കെടുക്കുന്നുണ്ട്. 4 ദിവസത്തെ ആഗോള പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 40-ലധികം മന്ത്രിമാർ പങ്കെടുക്കും. അന്താരാഷ്ട്ര സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും എല്ലാവർക്കും താങ്ങാനാവുന്ന വിലയിൽ സൌരോർജ്ജം എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുവാനും 124 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം ഊന്നൽ നൽകും. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻത ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറി. മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നതിനാൽ ആന്ധ്രാപ്രദേശ് തീരത്ത് കനത്ത മഴയും ശക്തമായ കാറ്റും അനുഭവപ്പെടുന്നുണ്ട്. ആന്ധ്രാപ്രദേശ്, യാനം, തെക്കൻ ഒഡീഷ തീരങ്ങൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 4 വരെ ചുവപ്പ് ജാഗ്രത നൽകിയിട്ടുണ്ട്. റായലസീമ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആന്ധ്രാപ്രദേശിലെ കാക്കിനടയ്ക്ക് സമീപം ഇന്ന് രാത്രി കൊടുങ്കാറ്റ് തീരം തൊടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡുവുമായി സ്ഥിതിഗതികൾ ചർച്ച ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര പിന്തുണ വാഗ്ദാനം ചെയ്തു. ഒഡീഷയിൽ കൊടുങ്കാറ്റിനെ നേരിടുന്നതിനായി താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ ഉൾപ്പെടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വടക്കൻ ജില്ലകളിൽ ഇന്ന് മഴയുടെ ശക്തി കുറയും. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും ജില്ലാ ശാസ്ത്രമേളയ്ക്കും മാറ്റമുണ്ടായിരിക്കില്ല. മൂന്നാർ ഗ്യാപ്പ് റോഡിലൂടെയുള്ള രാത്രിയാത്രയും അടിമാലി കുമ്പൻപാറ ഭാഗത്തെ NH-85 യാത്രയും നിരോധിച്ചിരിക്കുകയാണ്. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും കർണാടക തീരത്ത് വെള്ളിയാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത 85 അടിമാലിക്ക് പിന്നാലെ പള്ളിവാസലിലും മണ്ണിടിച്ചിലുണ്ടായി. ദേശീയപാതയോരത്തെ മൂലക്കടയിലാണ് ഇന്നലെ രാത്രി മണ്ണിടിച്ചിലുണ്ടായത്. ഇതുവഴിയുള്ള രാത്രി ഗതാഗതം നിരോധിച്ചതിനാൽ അപകടം ഒഴിവായി. ഐടി മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന ഐടി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റീകോഡ് കേരള 2025 വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി.
രാജ്യത്തെ ഐടി വിപണിയുടെ 10% വിഹിതം നേടി പ്രതിവർഷം മികച്ച വരുമാനം സൃഷ്ടിക്കുക. ഐടി മേഖലയിൽ 5 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകളുടെ എണ്ണം 120 വരെ എത്തിക്കുക തുടങ്ങി കൈവരിക്കേണ്ട ഭാവി നേട്ടങ്ങളെക്കുറിച്ചാണ് ഈ സെമിനാറിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത്.
വിഷൻ 2031 ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവര സാങ്കേതിക രംഗത്തെ വളർച്ചയും ലക്ഷ്യങ്ങളും ചർച്ച ചെയ്യാനാണ് സെമിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത്. കാക്കനാട് കിൻഫ്ര ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സെമിനാറിൽ നയരൂപകർത്താക്കളും വ്യവസായികളും സംരംഭകരും സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. 2031 ലക്ഷ്യം വെച്ചുള്ള സംസ്ഥാനത്തിന്റെ ഐടി രൂപരേഖ ചടങ്ങിൽ പുറത്തിറക്കി. പൂർണ്ണമായും കേരളത്തിൽ രൂപകൽപ്പന ചെയ്ത 5G ചിപ്പിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ദക്ഷിണ വ്യോമസേന ആസ്ഥാനവും ഫിക്കിയും സഹകരിച്ച് ഒക്ടോബർ 31 തിരുവനന്തപുരത്ത് ഡ്രോൺ പ്രദർശനവും വ്യവസായ സമ്പർക്ക പരിപാടിയും സംഘടിപ്പിക്കും. വ്യോമയാന മേഖലയിലെ സ്വാശ്രയത്വം, സാങ്കേതിക പുരോഗതി എന്നിവയ്ക്കായി ഗവേഷണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. ശബരിമല സ്വർണ്ണപ്പാളി കേസിലെ രണ്ടാം പ്രതിയും ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായ ബി മുരാരിബാബുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കി. നിലവിൽ മുരാരിബാബു സസ്പെൻഷനിലാണ്. 1998 ശ്രീകോവിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ 2019 and 2024 ചെമ്പെന്ന് തെറ്റായി രേഖപ്പെടുത്തി തട്ടിപ്പിന് കൂട്ടുനിന്നു എന്നതാണ് ഇയാൾക്കെതിരെയുള്ള കേസ്. രാജ്യത്തെ ആദ്യ ഡിസൈനർ സൂ ആയ തൃശൂർ സുവോളജിക്കൽ പാർക്ക് ഇന്ന് വൈകിട്ട് 4 മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. പുത്തൂരിൽ വനംവകുപ്പിന്റെ 336 ഏക്കറിലാണ് തൃശൂർ സുവോളജിക്കൽ പാർക്ക് തുറക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
നഗരത്തിന്റെ വീർപ്പുമുട്ടലുകൾക്കിടയിൽ നിന്നും സ്വാഭാവിക വനത്തിന്റെ സ്വച്ഛതയിലേക്ക് മാറുന്ന മൃഗശാല കാത്തുവച്ചിരിക്കുന്നത് കാഴ്ചയുടെ പുതുലോകമാണ്. സന്ദർശകർക്ക് ജനുവരി മുതൽ പ്രവേശനം അനുവദിക്കുന്നതോടെ കേരളത്തിലെ ടൂറിസം സർക്യൂട്ടിലെ പ്രധാന കേന്ദ്രമായി പുത്തൂർ പാർക്ക് മാറും. മൃഗങ്ങൾക്കും പക്ഷികൾക്കും അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയാണ് പാർക്കിൽ ഒരുക്കിയിരിക്കുന്നത്. 331 crore രൂപയിലാണ് സുവോളജിക്കൽ പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത്.
ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AAR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കാസർകോട് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ അക്കാദമിക് ബ്ലോക്കിന് വ്യാഴാഴ്ച കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തറക്കല്ലിടും. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 53 crore രൂപയോളം പുതിയ അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണത്തിന് അനുവദിച്ചതായി രജിസ്ട്രാർ ഇൻചാർജായ ആർ ജയപ്രകാശ് അറിയിച്ചു. സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150th ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം 31 രാജ്യമെമ്പാടും റൺ ഫോർ യൂണിറ്റി സംഘടിപ്പിക്കും. സർദാർ വല്ലഭായ് പട്ടേലിനെ ആദരിക്കുന്നതിനും ഏകീകൃത ഇന്ത്യയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെ അനുസ്മരിക്കുന്നതിനുമായി റൺ ഫോർ യൂണിറ്റിയിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് സമൂഹമാധ്യമത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. 67th സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. 1825 points മുഖ്യമന്ത്രിയുടെ സ്വർണ്ണക്കപ്പ് സ്വന്തമാക്കി തിരുവനന്തപുരം ജില്ല. 2-3 സ്ഥാനത്തുള്ള തൃശൂർ കണ്ണൂർ ജില്ലകൾ നേടിയത് യഥാക്രമം 892, 859 points. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും വാശിയേറിയ പോരാട്ടമാണ് താരങ്ങൾ പുറത്തെടുത്തത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ മീറ്റ് റെക്കോർഡുകളും നിരവധി പുത്തൻ താരോദയങ്ങളും 67th സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉണ്ടായി. വൈകുന്നേരം 4 യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമാപന ചടങ്ങ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ വീണ ജോർജ്, സജി ചെറിയാൻ, ജി ആർ അനിൽ, ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. ഓവറോൾ ചാമ്പ്യന്മാർക്കുള്ള മുഖ്യമന്ത്രിയുടെ സ്വർണക്കപ്പ് ചടങ്ങിൽ സമ്മാനിക്കും. സ്വർണക്കപ്പ് കൈമാറിയ ശേഷം കായികമേളയുടെ കൊടി താഴ്ത്തുകയും ദീപശിഖ അണയ്ക്കുകയും ചെയ്യും.
സ്കൂൾ കായികമേളയുടെ സമാപന ദിവസമായ ഇന്ന് തിരുവനന്തപുരം വിദ്യാഭ്യാസ ജില്ലയുടെ പരിധിയിലുള്ള കേരള സിലബസ് സ്കൂളുകൾക്ക് ഉച്ചയ്ക്ക് ശേഷം അവധിയാണ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും മലപ്പുറം FC ഏറ്റുമുട്ടും. രാത്രി 7:30 മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ മലപ്പുറത്തിന് 5 points കൊമ്പൻസിന് 3 points. Under-23 ലോക ചാമ്പ്യൻഷിപ്പിൽ പുരുഷ ഫ്രീസ്റ്റൈൽ 65 kg വിഭാഗത്തിൽ ഇന്ത്യൻ ഗുസ്തി താരം സുജീത് കൽക്കലിന് സ്വർണമെഡൽ. ഇന്നലെ സെർബിയയിൽ നടന്ന മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ താരത്തെ 10-0 പരാജയപ്പെടുത്തിയാണ് സുജിത്തിന്റെ സ്വർണനേട്ടം. അതിദാരിദ്ര്യമുക്ത ജില്ലയായി കോഴിക്കോട് പ്രഖ്യാപനം മന്ത്രി AK ശശീന്ദ്രൻ ഓൺലൈനായി നിർവഹിച്ചു. നവംബർ 1 വൈകിട്ട് 4 കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് വോട്ടർ പട്ടികയുടെ രണ്ടാം ഘട്ട തീവ്ര പരിഷ്കരണത്തിന് തുടക്കമായി. തീവ്ര പരിഷ്കരണം കേരളം ഉൾപ്പെടെ 12 ഇടങ്ങളിൽ. ഛഠ് പൂജയിൽ പങ്കെടുത്ത എല്ലാവർക്കും ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മൊൻത തീവ്ര ചുഴലിക്കാറ്റായി മാറി. ആന്ധ്രാപ്രദേശ് തീരത്ത് കനത്ത മഴയും ശക്തമായ കാറ്റും. കേരളത്തിൽ 7 മഞ്ഞ് ജാഗ്രത. ഐടി മേഖലയിൽ 500,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനം. തിരുവനന്തപുരം ജില്ലയ്ക്ക് സ്വർണക്കപ്പ്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ ഇന്ന് തിരുവനന്തപുരം കൊമ്പൻസും മലപ്പുറം FC ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.